ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் shivam.org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
புரம் ஏகாதசத்வாரம் அஜஸ்யாவக்ரசேதஸஹ அனுஷ்டாய ந சோசதி விமுக்தஸ்ச விமுச்யதே. ஏதத்வை தத் ஹம்ஸஹ சுசிஷத் வசுரந்தரிக்ஷஸத் ஹூதா வேதிஷத் அதிதித் துரோணஸத் நிஷத் வரஸத் அர்த்தஸத் வியோமஸத் அம்ஜா கோஜா அர்த்தச அத்ரிஜா ஹரதம் ப்ருஹத் ஊர்த்வம் ப்ராணம் உன்னயதி அபானம் ப்ரத்யகஸ்யதி மத்யே வாமனம் ஆசீனம் விஸ்வே தேவா உபாஸதே அஸ்ய விஸ்ரம்ஸமானஸ்ய ஶரீரஸ்தஸ்ய தேஹினஹ தேஹாத் விமுச்யமானஸ்ய கிமத்ர பரிசிஷ்யதே ஏதத்வை தத் ந ப்ராணேன நாபானேன மர்த்யோ ஜீவதி கஷ்சன இதரேண து ஜீவந்தி யஸ்மின் ஏதாவுபாஸ்ருதம் ஹந்தத இதம் ப்ரவக்ஷ்யாமி குஹ்யம் ப்ரஹ்ம சநாதனம் யதா ச மரணம் ப்ராப்ய ஆத்மா பவதி கௌதம யோனி அன்யே ப்ரபத்யந்தே ஶரீரத்வாய தேஹினஹ காலம் அன்யேன சம்யந்தி யதா கர்ம யதா ஸ்ருதம் ய ஏஷ சுப்தேஷு ஜாகர்த்தி காமம் காமம் புருஷோ நிர்மிமானஹ ததேவ சுக்ரம் தத் ப்ரஹ்ம ததேவாமிர்தம் உச்யதே தஸ்மின் லோகா ஸ்ருதா சர்வே தத் நாத்யேதி கஷ்சன ஏதத்வை தத் அக்ரர் யதைகோ புவனம் ப்ரவிஷ்டோ ரூபம் அரூபம் பிரதிரூபோ பபூவ ஏவஸ்ததா சர்வபூதாந்தராத்மா ரூபம் அரூபம் பிரதிரூபோ பஹிஷ்ட வாயுர் யதைகோ புவனம் ப்ரவிஷ்டோ ரூபம் அரூபம் பிரதிரூபோ பபூவ ஏவஸ்ததா சர்வபூதாந்தராத்மா ரூபம் அரூபம் பிரதிரூபோ பஹிஷ்ட சூர்யோ யதா சர்வலோகஸ்ய சக்ஷுர் நலிப்யதே சாட்சுஷைர் பாஹ்ய தோஷை ஏவஸ்ததா சர்வபூதாந்தராத்மா நலிப்யதே லோக துக்கேன பாஹ்யஹ ஏகோ வசீ சர்வபூதாந்தராத்மா ஏகம் ரூபம் பஹுதா யக்கரோதி தமாத்மஸ்தம் ஏனு பஷ்யந்தி தீராஹ தேஷாம் சுகம் சாஸ்வதம் நேதரேஷாம் நித்யோ நித்யானாம் சேதனஸ்சேதனானாம் ஏகோ பஹூனாம் யோ விதத்தாதி காமான் தமாத்மஸ்தம் ஏனு பஷ்யந்தி தீராஹ தேஷாம் சாந்திஹி சாஸ்வதி நேதரேஷாம் ததேததிதி மன்யந்தே அனர்த்தேஷ்யம் பரமம் சுகம் கதம் நு தத் விஜானீயாம் கிமு பாதி விபாதி ந தத்ர சூரியோ பாதி ந சந்திர தாரகம் நேம வித்யதோ பாந்தி குதோயமக்னிஹ தமேவ பாந்தம் அனுபாதி சர்வம் தஸ்ய பாசா சர்வமிதம் விபாதி. ஒன்பதாவது மந்திரமான இவர் பரையினதா பரமாத்மாவும் சர்வபூதாந்தராத்மாவும் தான். சர்வபூதாந்தராத்மாவாய் எங்கே மாறணும் அதான் நீ மந்திரங்கள் எல்லாம் விசதீகரிச்சு பன்னிரண்டாவது மந்திரத்திலும் அது தന്നെ വിശദീകരിക്കുന്നു. ആ ആത്മാവിന്റെ സർവാത്മഭാവത്തിന്റെ സാക്ഷാത്കാരം, അതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നുള്ളതും പറയുന്നു. ഏകോ വശീ സർവഭൂതാന്തരാത്മാ ഏകം അരൂപം ബഹുധാ യക്കരോതി തമാത്മസ്ഥം ഏന പശ്യന്തി ധീരാഹ தேஷாம் சுகம் சாஸ்வதம் நேதரேஷாம். பாஷ்யம். சஹி பரமேஸ்வர சர்வகத சுதந்திர ஏகோ ந தசமோ அபியதிகோ வான்யோ அஸ்தி. சஹி பரமேஸ்வர அவன் தன்னையானோ பரமேஸ்வரனாயிருக்கிறது. அவன் என்று பறஞ்சா சர்வபூதாந்தராத்மாவாயிருக்கணும், சர்வருடையும் அந்தராத்மாவாயிருக்கணும். அவன் தன்னையான பரமேஸ்வரன். സർവത്തിനും ഈശിതാവായിരിക്കുന്നവൻ, സർവത്തെയും ഭരിക്കുന്നവൻ, നിയന്ത്രിക്കുന്നവൻ. അതുകൊണ്ട് തന്നെ സർവഗത, അവൻ സർവഗതനായിരിക്കുന്നു, സർവവ്യാപിയായിരിക്കുന്നു. സർവജീവന്മാരിലും വ്യാപിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ജീവന്മാരുടെ പാരതന്ത്ര്യമുണ്ട്? സ്വതന്ത്ര, അവൻ സ്വതന്ത്രനാണ്. ഏക, അവനേകനാണ്. ന തസ്സമഹ അഭ്യധികോവ അന്യോസ്തി. ന തസ്സമഹ, അപരനായ ഒരു ഈശ്വരൻ അവന് തുല്യനായിട്ടില്ല. രണ്ട് ഈശ്വരൻ അങ്ങില്ല. അഭ്യധികോ, അവനേക്കാൾ ശ്രേഷ്ഠനായ ഒരു ഈശ്വരൻ അതില്ല. അന്യോസ്തി, അതാണ് ഏക സർവഭൂതാന്തരാത്മാ എന്ന് പറയുന്നതിന്റെ വ്യാഖ്യാനം. വശി സർവം ഹി അസ്യ ജഗത് വശേ വർത്തതെ. സർവം ജഗത്, സമ്പൂർണ്ണ ജഗത്തും അസ്യ വശി അവന്റെ അധീനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വർത്തതെ, സമ്പൂർണ്ണ ജഗത്തും അവൻ അധീനമാണ്. കുതഹ, എന്തുകൊണ്ടങ്ങനെ സമ്പൂർണ്ണ ജഗത്തും അവൻ അധീനനായിരിക്കുന്നു? പറയുന്നു സർവഭൂതാന്തരാത്മ, സർവഭൂതങ്ങളുടെയും അന്തരാത്മാവായതുകൊണ്ട് അതുകൊണ്ട് ഈ ജഗത്ത് അവനധീനമായിരിക്കുന്നു. യഥ ഏകമേവ സദ് ഏകരസം ആത്മാനം വിശുദ്ധ വിജ്ഞാനരൂപം നാമരൂപാദി അശുദ്ധ ഉപാധി ഭേദവശേന ബഹുധ അനേക പ്രകാരം യഹ കരോതി സ്വാത്മസത്താ മാത്രേണ അചിന്ത്യ ശക്തിത്വ. യഥ ഏകമേവ, ആ പരമാത്മാവ് ഏകനാണ് എന്നാണ്. ഏകനാണ്. സത് ഏകരസം, സത്താണ് അതിന്റെ സ്വഭാവം, സ്വരൂപം. സത് ഏകരസം, സത്താകുന്ന ഏക സ്വരൂപത്തോടു കൂടിയവൻ. ഏകരസം എന്ന് പറയുന്നത് ഏകസ്വരൂപം, ഒരേ ഒരു രൂപമേ ഉള്ളൂ. സത് നാനാരൂപങ്ങളില്ല. സത് സത്വം, ഉണ്മ, അതാണ് അതിന്റെ സ്വരൂപം, നിലനിൽപ്പ്. ആ ഉണ്മ അതാണ് അതിന്റെ സ്വഭാവം, അതിന്റെ സ്വരൂപം. അതങ്ങനെയാണ് സത്തായിരിക്കുന്നതും, അതാണ് സത്യം. അതുകൊണ്ടാണ് അതിന് സത്യം. ആ സത്തിന്റെ സ്ഥിതി അതാണ് സത്യം. ആ സത്തിന്റെ നിലനിൽപ്പ് അതിനാണ് സത്യം എന്ന് നമ്മൾ പറയും. അത് സത്യമാണ്. സത്ത് ഏകസ്വരൂപം എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. സത്തിന്റെ സ്വരൂപം എന്താണ്? അത് സത്യം. അപ്പൊ അത് സത്യമാണ്. അങ്ങനെയുള്ള ആത്മാനം, ആത്മാവിനെ തന്നെ വിശുദ്ധ വിജ്ഞാനരൂപം, അത് വിശുദ്ധ വിജ്ഞാനരൂപത്തിലുള്ളതാണ്. നാമരൂപാധി അശുദ്ധ ഉപാധി ഭേദവശേന ബഹുധ അനേക പ്രകാരം ഏകരോതി. നാമരൂപാധി അശുദ്ധ ഉപാധി ഭേദവശേന, നാമരൂപാധികളാകുന്ന അശുദ്ധ ഉപാധികളുടെ നാനാത്വമനുസരിച്ച്, ഉപാധി ഭേദവശം, ഉപാധി നാനാത്വത്തിനനുസരിച്ച് ആ വിശുദ്ധ വിജ്ഞാന സ്വരൂപനായിരിക്കുന്ന തന്നെ ബഹുധ പലപ്രകാരത്തിൽ അനേക പ്രകാരം യഹ കരോതി, ആരാണോ സൃഷ്ടിക്കുന്നത്. ഏക സത്, സത്താ മാത്രനായിരിക്കുന്ന ആ പരമാത്മാവ് അശുദ്ധ ഉപാധികൾക്കനുസരിച്ച്, നാമരൂപങ്ങളാകുന്ന നാനാ ഉപാധികൾക്കനുസരിച്ച് തന്നെ തന്നെ പലതായി സൃഷ്ടിക്കുന്നു എന്നാണ്. ഏകനായിരിക്കുന്ന ഈ പരമാത്മാവിൽ ഇങ്ങനെ നാനാരൂപത്തിലുള്ള സൃഷ്ടി നടത്തുന്നതിനുള്ള സാമഗ്രികൾ ഇവിടെ നിന്ന് വന്നു. രണ്ടാമതൊന്നില്ലല്ലോ, രണ്ടാമതവിടെ ഇല്ല. ഏകൻ മാത്രമാണ്. ഏകൻ മാത്രമായിരിക്കുന്ന അത് കേവലം സസ്വരൂപമായിരിക്കും. അവിടെ ഈ അസത്തായിരിക്കുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിനുള്ള നാമരൂപ ഉപാധികൾ ഇവിടെ നിന്നാണ് അതിന് വന്നു ചേരുന്നത്. എന്തിനു വേണ്ടി അത് സൃഷ്ടിച്ചു? ഏകനായി സ്വരൂപസ്ഥിതനായി മുക്തനായിരിക്കുന്ന പരമാത്മാവ് എന്തിനു വേണ്ടി ആണ് ഈ സൃഷ്ടി നടത്തി, ഈ സംസാരിയായി മാറിയത്? ഇങ്ങനെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ, പരമാത്മാവ് സൃഷ്ടികർത്താവാണ് എന്ന് പറയുമ്പോൾ ധാരാളം ചോദ്യങ്ങൾ വരും. എന്തിനു സൃഷ്ടിച്ചു, എങ്ങനെ സൃഷ്ടിച്ചു, എന്തായിരുന്നു, അങ്ങനെ സൃഷ്ടിക്കാൻ എന്തെങ്കിലും ഒരു ഉപാധി ഈശ്വരൻ ഉണ്ടായിരുന്നു എങ്കിൽ ഉടനെ അവിടെ ദ്വൈതം വരത്തില്ല. ഈശ്വരൻ മുക്തനാണെങ്കിൽ സൃഷ്ടി കൂടാതിരുന്നാൽ മതി, ആരും ബന്ധനത്തിലാകത്തില്ല, ആർക്കും മുക്തിക്ക് വേണ്ടി ശ്രമിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്തുകൊണ്ടത് ഇങ്ങനെ സൃഷ്ടിച്ചു, സ്വയം ബന്ധനസ്ഥനായിട്ട് പിന്നെ എന്തിനും മുക്തിക്ക് വേണ്ടി ശ്രമിക്കുന്നു? ഇങ്ങനെയൊക്കെ ധാരാളം ചോദ്യങ്ങൾ വരാം. അതിന് സമാധാനം അടുത്തു പറയുന്നത്, അസൃഷ്ടി എങ്ങനെ സ്വാത്മസത്ത മാത്രേണ. ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യനോ മറ്റേതെങ്കിലും ജീവികളോ എന്തിനെങ്കിലും സൃഷ്ടിക്കും പോലെയല്ല. സാധാരണ എല്ലാ സൃഷ്ടിയിലും എന്ത് വേണം? സൃഷ്ടി, സൃഷ്ടിക്കപ്പെടുന്ന വസ്തുക്കളെ കുറിച്ചുള്ള ജ്ഞാനം, സൃഷ്ടിക്കുന്നതിനുള്ള ആഗ്രഹം, പിന്നെ സൃഷ്ടിക്കുള്ള പ്രവൃത്തി. ഇത് മൂന്നും കൊണ്ടേ സൃഷ്ടി നടക്കത്തുള്ളൂ. അങ്ങനെയുള്ള സൃഷ്ടിയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഈശ്വരന്റെ സൃഷ്ടി അതിന്റെ ഒന്നും ആവശ്യമില്ല. അറിഞ്ഞ് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ജീവസൃഷ്ടിയല്ല ഈശ്വരന്റെ സൃഷ്ടി. പിന്നെ എങ്ങനെയാണ്? സ്വസത്ത മാത്രേണ. ഈശ്വരന്റെ കേവല സത്ത മാത്രം മതി. ഈശ്വരന്റെ അസ്തിത്വത്തിൽ ഉണ്മയിൽ സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഞാന ഇച്ഛാക്രിയ വ്യാപാരങ്ങളും ജീവന്റെ വ്യാപാരങ്ങളൊന്നും ഈശ്വരന് ആവശ്യമില്ല. അതാണ് ജീവസൃഷ്ടിയും ഈശ്വര സൃഷ്ടിയും തമ്മിലുള്ള വ്യത്യാസം. അവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെന്താണ്? ഒന്നും ആവശ്യമില്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് മാത്രേണ, സ്വാത്മസത്ത മാത്രം, ഈശ്വരസത്ത മാത്രം. അവിടെ ഈശ്വരന്റെ സത്തയിൽ ബാക്കി സർവവും സംഭവിക്കുന്നു. കേവലം ഈശ്വര സത്ത മാത്രമാണ് എങ്കിൽ മറ്റുള്ള സർവവും സംഭവിക്കുന്നത് എങ്ങനെ, എവിടെ, എപ്പോൾ സംഭവിക്കും? കാരണം സത്ത മാത്രമേ ഉള്ളൂ, ഈശ്വര സത്ത മാത്രമേ ഉള്ളൂ. അത് മനുഷ്യന്റെ ബുദ്ധിക്ക് പിടികിട്ടുന്ന കാര്യമില്ല, ഒരിക്കലും പിടികിട്ടത്തില്ല, ഇനി ഒരിക്കലും പിടികിട്ടാനും പോകുന്നില്ല. അതിനടുത്ത് പറയുന്ന അചിന്ത്യശക്തിത്വ, അചിന്ത്യശക്തിയാണ് ഈശ്വരന്റെ അചിന്ത്യശക്തിയെക്കുറിച്ച് മനുഷ്യന് ചിന്തിക്കാൻ സാധ്യമല്ല. അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഇത്രയും ചിന്തിക്കാൻ പറ്റും, അത് അചിന്ത്യശക്തിയാണ് എന്നെ ചിന്തിക്കാൻ പറ്റും. അതിനപ്പുറം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധ്യമല്ല എന്നർത്ഥം. പിന്നെ മനുഷ്യൻ അവന്റെ ചോദ്യങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ വേണ്ടി പല കൽപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ആ സൃഷ്ടി സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ കൽപ്പിക്കുന്നുണ്ട്. അത് കേവല സമാധാനത്തിന് വേണ്ടി മാത്രമാണ്. പരമാർത്ഥത്തിൽ എന്താണോ, എങ്ങനെ സൃഷ്ടി നടന്നു എന്നുള്ളത് സാധ്യമല്ല. അത് അതിനെക്കുറിച്ച് പരമാവധി അറിയാൻ കഴിയുന്ന ഇത്രയും മാത്രം അചിന്ത്യ ശക്തിത്വ. ഈശ്വരൻ അചിന്ത്യമായ ശക്തിയോടുകൂടിയവനാണ്. എന്നുവെച്ചാൽ ജീവന് ചിന്തിക്കാൻ കഴിയാത്ത ശക്തിയോടുകൂടിയവനാണ് ഈശ്വരൻ. അചിന്ത്യമായ ആ ശക്തിയെ ചിന്തയ്ക്ക് സ്വാധീനമാക്കി കഴിഞ്ഞാൽ അവൻ ജീവൻ അധീനമായി പോകും. ഈശ്വരൻ ജീവന്റെ പരിച്ഛിന്നമായിരിക്കുന്ന ബുദ്ധിക്ക് കീഴ്പ്പെടുന്നതാണ് ഈശ്വരന്റെ ശക്തിയെങ്കിൽ. ഈശ്വരനെ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ, ഈശ്വര ശക്തി അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ആ ഈശ്വരൻ ജീവൻ അധീനമായി പോകും. ജീവനേക്കാൾ, ജീവന്റെ പരിച്ഛിന്നമായ ബുദ്ധിയേക്കാൾ പരിച്ഛിന്നനായി തീരും ഈശ്വരന്റെ ശക്തി. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നില്ല, സംഭവിക്കത്തില്ല. ഈശ്വരന്റെ ശക്തി അചിന്ത്യമാണ്. ജീവന്റെ അല്പപ്രജ്ഞ കൊണ്ട് ഒരിക്കലും അതിനെ അളക്കാൻ കഴിയത്തില്ല. അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അചിന്ത്യ ശക്തിത്വ. അനന്ത ജീവന്മാരെ സൃഷ്ടിക്കുന്ന ഈശ്വരന്റെ അനന്തമായ ശക്തി ഏതെങ്കിലും ഒരു ജീവൻ ഒരിക്കലും സാക്ഷാത്കരിക്കാൻ കഴിയത്തില്ല ഒരിക്കലും. അത് അചിന്ത്യമായി തന്നെ സ്ഥിതി ചെയ്യും. അതുകൊണ്ട് എങ്ങനെ സൃഷ്ടി, എന്തിനു വേണ്ടി സൃഷ്ടി എന്നുള്ള ചോദ്യങ്ങൾക്ക് പരമാർത്ഥത്തിൽ ഉത്തരവില്ല. പരമാർത്ഥത്തിലില്ല. എന്നാലും നമ്മുടെ സമാധാനത്തിന് വേണ്ടി നമ്മൾ വ്യാവഹാരികമായ ചോദ്യങ്ങളും സമാധാനങ്ങളും സൃഷ്ടിക്കുകയാണ് ഒരു മനസ്സിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി. പരമാർത്ഥമല്ലാതൊന്നും വരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഒറ്റ വാക്കിൽ അചിന്ത്യ ശക്തിത്വ. അപരിമേയ, അചിന്ത്യ, അനന്ത എന്നുള്ള ഈ ശക്തിയെ വിശേഷിപ്പിക്കുന്നത് അചിന്ത്യ ശക്തിയോടുകൂടിയതാണ്. അചിന്ത്യ ശക്തി കൊണ്ട് ആ ഈശ്വര സത്തയിൽ ഈ സൃഷ്ടികളെല്ലാം നടന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും ഈ സൃഷ്ടിയുടെ രഹസ്യം ഒരു ജീവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരിക്കലും അവനും വെളിപ്പെടുത്തില്ല ഒരു കാലത്ത്. കാരണം അതിനെ വെളിപ്പെടാൻ വേണ്ടി ജീവന്റെ കയ്യിലിരിക്കുന്ന ഉപകരണം അതിന് പര്യാപ്തമല്ല. അതിനപ്പുറമാണ്, അതിനും കാരണമായിരിക്കുന്നതാണ് ഈ ശക്തി, ഈശ്വരീയ ശക്തി. ഈശ്വരൻ ഈ സൃഷ്ടി കൊണ്ട് വിശേഷിച്ചൊന്നും തന്നെ സംഭവിക്കുന്നില്ല. ജീവന് ഒരു സൃഷ്ടി കൊണ്ട് പലതരത്തിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും പുണ്യവും പാപവും ധർമ്മവും അധർമ്മവും എല്ലാം സംഭവിക്കും. എന്തുകൊണ്ട്? ജീവസൃഷ്ടി, ജ്ഞാനം, ഇച്ഛ, ക്രിയ, ഇങ്ങനെ മൂന്നിനെ ആശ്രയിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഈശ്വരന് ജീവന് സൃഷ്ടി കൊണ്ട് പുണ്യഭാവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ജീവന്റെ ഈ പരിച്ഛിന്നമായ ഭാവങ്ങളൊന്നും സൃഷ്ടിക്ക് ആവശ്യമില്ല. ഈശ്വര സത്തയിൽ ഇതെല്ലാം നടക്കുന്നു. അതുകൊണ്ട് ഈശ്വരന് ഒരിക്കലും കർത്തൃത്വമില്ല, സൃഷ്ടി ഒരിക്കലും ഈശ്വരനെ ബന്ധിക്കുന്നില്ല, ജീവനെ അവന്റെ സൃഷ്ടി ബന്ധിക്കുന്നു. ജീവൻ ഏതെങ്കിലും തരത്തിലുള്ള സൃഷ്ടി സംഭവിച്ചോ ആ സൃഷ്ടി ജീവന് ബന്ധനമായി തന്നെ തീരും. ആ ബന്ധനത്തിൽ നിന്ന് മോചിക്കാൻ വേണ്ടി അവന് പരിശ്രമിക്കേണ്ടി വരും. എന്തുകൊണ്ട്? ജീവൻ സൃഷ്ടിക്കുന്നത് ഈ ഇച്ഛാജ്ഞാനക്രിയകളിലൂടെയാണ് സൃഷ്ടിക്കുന്നത്. ഈശ്വരന്റെ സത്ത, ആ സത്തയുടെ സാന്നിധ്യത്തിൽ ഈശ്വരന്റെ അചിന്തിയമായ ശക്തിയിൽ സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരിക്കലും ഈശ്വരൻ തന്റെ സൃഷ്ടിക്ക് അധീനനായി പോകുന്നില്ല ജീവനെ പോലെ. മറിച്ച് ഇവിടെ പറഞ്ഞു വശി, ഈശ്വരൻ വശിയായിരിക്കുന്നു, തന്റെ സൃഷ്ടിയെല്ലാം തനിക്ക് അധീനമാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു, സ്വയം അതിന് അധീനനാകുന്നില്ല. ജീവൻ ഒരിക്കലും തന്റെ സൃഷ്ടിയെ തനിക്ക് അധീനമാക്കി വയ്ക്കാൻ കഴിയില്ല, മറിച്ച് താൻ അതിന് അധീനമായി പോകും. അതാണ് ജീവസൃഷ്ടിയും ഈശ്വര സൃഷ്ടിയും തമ്മിലുള്ള വ്യത്യാസം. അവിടെ ആ കേവല സത്തയിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ കേവല സത്തയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് പറയുന്നത് ഇത് പരമാർത്ഥത്തിൽ ഇത് നിലനിൽക്കുന്നില്ല. കാരണം സത്ത മാത്രം എന്ന് പറയുന്ന രണ്ടാമതൊന്നില്ല, രണ്ടാമതൊരു സൃഷ്ടിയില്ല. ആ സത്ത മാത്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സൃഷ്ടി ആ സൃഷ്ടികർത്താവിൽ നിന്നും അന്യൻ അല്ല, സ്രഷ്ടാവിൽ നിന്നും സൃഷ്ടി അന്യമല്ല. അതുകൊണ്ട് ഈശ്വരനിൽ സൃഷ്ടി സംഭവിച്ചു എന്ന് കരുതിയാലും അവിടെ അദ്വൈത ഹാനി സംഭവിക്കുന്നില്ല. ജീവനെപ്പോഴും നിലനിൽക്കുന്ന എന്തുകൊണ്ടാണ്? ദ്വൈതഭാവത്തിലാണ്, അതിനാണ് നിലനിൽക്കുന്നത്. എന്തുകൊണ്ട്? ജീവൻ സൃഷ്ടിക്കുമ്പോൾ ആ ജീവന് സൃഷ്ടിക്കുന്ന ജീവന് സ്വയം അന്യഥാഭാവം വരും, സൃഷ്ടിയിൽ നിന്നും അന്യഥാഭാവം. പിതാവ് പുത്രനെ സൃഷ്ടിക്കുന്നു, പുത്രൻ വരെ പിതാവ് വരും. വസ്തുക്കളെ സൃഷ്ടിക്കുന്നു, ഭൗതിക വസ്തുക്കളെ സൃഷ്ടിക്കുന്നു ജീവന്മാർ. സൃഷ്ടിക്കപ്പെടുന്ന വസ്തുക്കൾ വരെ സൃഷ്ടാവുക, തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഉടൻ അന്യതാഭാവം, പൃഥക്ഭാവം, ജീവന് വരും. പക്ഷേ ഈശ്വരന് അങ്ങനെയല്ല. ഈശ്വരന്റെ സൃഷ്ടിയിൽ എന്ത് സംഭവിക്കുന്നു? ഈശ്വരൻ തന്റെ അചിന്തിയമായ ശക്തി കൊണ്ടാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് സൃഷ്ടിയിൽ നിന്നും അന്യത്വം ഈശ്വരനില്ല. അതുകൊണ്ട് അവിടെ അദ്വൈത ഹാനിയില്ല. അതുകൊണ്ട് ജീവൻ എപ്പോഴും അദ്വൈതത്തിൽ നിൽക്കുന്നു, ഈശ്വരൻ എപ്പോഴും അദ്വൈതഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. അത് എന്തുകൊണ്ടങ്ങനെ വരുന്നു? കേവലം സ്വസത്താ സാന്നിധ്യത്തിൽ ഈശ്വരന്റെ അചിന്തിയമായ സൃഷ്ടി, ആ ശക്തി ഈ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് ആ പരമാത്മാവ് സർവഭൂതാന്തരാത്മാവായി സ്ഥിതി ചെയ്ത് കൊണ്ടിരിക്കെ അത് സ്വസത്ത കൊണ്ട് തന്നിൽ നിന്നും ഭിന്നമല്ലാത്ത ആ സൃഷ്ടിക്ക് നിമിത്തവും ഉപാദാനവും എല്ലാം ആയിരിക്കും. നിമിത്തകാരനും ഉപാദാനകാരനും രണ്ടും ഐശ്വരൻ തന്നെ ആയിരിക്കും. പക്ഷെ ജീവൻ അങ്ങനെ ഒരു സൃഷ്ടിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ജീവനും ബന്ധമോക്ഷങ്ങൾ വരുന്നു. ഈശ്വരനും സൃഷ്ടി സംഭവിച്ചാലും ബന്ധമോക്ഷങ്ങൾ സംഭവിക്കുന്നില്ല. ആ സൃഷ്ടി അന്യമാകാത്തതുകൊണ്ട് ആ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നു സ്വസത്ത സാന്നിധ്യം മാത്രം. അത് രണ്ടു തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെയുള്ള തം ആത്മസ്ഥം സ്വശരീര ഹൃദയാകാശി ബുദ്ധം ചൈതന്യാകാരേണ അഭിവ്യക്തം ഇത്യേതത്. ഉത്തമാത്മസ്ഥം, ആത്മസ്ഥനായിരിക്കുന്നു ഈശ്വരൻ. ഈശ്വരനെ നേരത്തെ പറഞ്ഞു അത് ആത്മാവ് തന്നെയെന്ന് പറഞ്ഞു. ഇപ്പൊ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആത്മസ്ഥം, തന്നെ സ്ഥിതി ചെയ്യുന്നവനെന്ന് പറഞ്ഞു. അവിടെ എങ്ങനെ വീണ്ടും ഒരു ദ്വൈതം വന്നു? നേരത്തെ പറഞ്ഞത് താൻ തന്നെ, ഇപ്പൊ പറയുന്നത് തന്നെ സ്ഥിതി ചെയ്യുന്നു. തന്നെ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ താൻ വേറെ, തന്നെ സ്ഥിതി ചെയ്യുന്നവൻ വേറെയാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? പറയുന്നു സ്വശരീര ഹൃദയാകാശി, സ്വശരീരത്തിന് സ്വന്തം ഹൃദയത്തിന് ആ ശൂന്യതയിൽ, അത് കേവല ശൂന്യമല്ല, മറിച്ചെന്താണോ ബുദ്ധം അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ബുദ്ധി എന്ന് പറയുന്ന ഒരു തത്വം, നിങ്ങളുടെ അന്ധക്കരണം എന്ന് പറയുന്ന ഒരു തത്വം അവിടെയുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നു? ചൈതന്യാകാരേണ ബോധരൂപത്തിൽ അഭിവ്യക്തം സ്ഫുരിക്കുന്നത്. അതുകൊണ്ടാണത് ആത്മസ്ഥം എന്ന് പറഞ്ഞത്, തന്നെ സ്ഥിതി ചെയ്യുന്നവനെന്ന് പറഞ്ഞത്. ഈശ്വരൻ തന്റെ അന്ധകരണത്തിൽ സ്ഫുരിക്കുന്നുണ്ട്. എങ്ങനെ അറിവായി? ബോധരൂപത്തിൽ പ്രകാശിക്കുന്നു. അങ്ങനെ പ്രകാശിക്കുന്നവനായതുകൊണ്ട് ആ ഈശ്വരനെ തന്നെ സ്ഥിതി ചെയ്യുന്നവൻ എന്നറിയും. തന്ന അറിവ് തന്നെ പ്രകാശിക്കുകയാണ്. താൻ പറയുന്നു തനിക്ക് അറിവുണ്ട്. അപ്പോൾ തന്റെ ഉള്ളിൽ അറിവെന്ന് പറയുന്നത് ഒരു വെളിച്ചമായി തന്റെ ഉള്ളിൽ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാ വിഷയങ്ങളെയും അറിയാൻ നമ്മളെ സഹായിക്കുന്ന അറിവ്, കേൾക്കാനും അനുഭവിക്കാനും എല്ലാം കാരണമായിരിക്കുന്ന അറിവ്. ആ അറിവ് എന്താണ്? ഈ ഹൃദയസ്ഥിതനായ ഈശ്വരന്റെ അഭിവ്യക്തിയാണ്, പ്രകടമായ ഭാവമാണ്, അതിന്റെ സ്ഫുരണമാണ്. അങ്ങനെ ഉള്ളിൽ സ്ഫുരിക്കുന്നു എന്നാണ്. അതാണ് ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഈശ്വരൻ വാസ്തവത്തിൽ ഉള്ളും പുറവും ഇല്ലാത്തവനാണ്. എന്നാലും നമ്മൾ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നത് എന്താണ്? ഉള്ളിൽ, അപ്പോൾ നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ ഉള്ളെന്ന് പറയും. അപ്പോൾ ഉള്ളിൽ, അതായത് നമ്മുടെ മനസ്സ്, അതിൽ പ്രകടമാകുന്നവൻ, അറിവായി സ്ഫുരിക്കുന്നവൻ. അങ്ങനെ ഓരോ ജീവന്റെയും അന്ധകരണത്തിൽ, മനസ്സിൽ ബോധമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അതിന് സർവാത്മഭാവം വരുന്നു എന്നാണ് നമ്മുടെ ഭാഷകാരൻ പറയുന്നത്. നഹി ശരീരസ്യ ആധാരത്വം ആത്മനഃ ആകാശവും അമൂർത്തത്വം. ഉള്ള്, പുറം എന്നെല്ലാം പറയുമ്പോൾ സാധാരണ വസ്തുക്കളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കരുത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഒരു വസ്തുവിനുള്ളിൽ ഇരിക്കുന്നു എന്ന് പറയുന്നു. കുടത്തിന്റെ ഉള്ളിൽ, തലത്തിന്റെ ഉള്ളിൽ, പാത്രത്തിനുള്ളിൽ ഒക്കെ വസ്തുക്കളെ വെച്ചിട്ട് നമ്മൾ പറയുന്നു ഉള്ളിലിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആത്മാവ് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ശരീരം എന്ന് പറയുന്ന ഒരു വസ്തു, ഈ ശരീരത്തിന്റെ ഒരു ഉള്ളിൽ, ഒരു ഉൾഭാഗം, ഒരു പൊള്ളയായ ഭാഗം, ഹൃദയാകാശം എന്നെല്ലാം പറയുന്ന ആ പൊള്ളയായ ഭാഗത്ത് നിന്നും പുറത്തേക്ക് വരുന്ന ഒരു പ്രകാശം പോലെ ആണ് ഈ ആത്മസ്ഫുരണം എന്നെല്ലാം നമ്മൾ ഭാവനയും വരും. എന്തുകൊണ്ട്? നമ്മുടെ എല്ലാ ബോധവും ഭൗതിക വസ്തു ഭാവനയ്ക്കനുസരിച്ചാണ് വരുന്നത്. ഭൗതികമായ വസ്തുക്കളെക്കുറിച്ചുള്ള ബോധത്തിനനുസരിച്ച് നമുക്ക് ആത്മാവിനെ കുറിച്ചും ചിന്തിക്കാൻ പറ്റും. ഭൂതങ്ങളിൽ നിന്നും, പഞ്ചഭൂതങ്ങളിൽ നിന്നും ഉണ്ടായതാണ് ഭൗതിക വസ്തുക്കൾ. ഭൂത അതീതനാണ് ഈശ്വരൻ. പക്ഷെ ഈശ്വരനെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരറിവുണ്ടായാലും ആ അറിവ് നമുക്ക് ഈ വസ്തു ഭൂത സ്വഭാവമനുസരിച്ച്, വസ്തുക്കളുടെ സ്വഭാവമനുസരിച്ച്, ഭൗതിക വസ്തുക്കളുടെ സ്വഭാവമനുസരിച്ചുള്ള നമ്മുടെ അറിവ് എന്ന് പറയുമ്പം കാലം, ദേശം, വസ്തുക്കൾക്ക് നമ്മളെങ്ങനെ അറിയുന്നു, അതിന്റെ ആകൃതി, അതായത് പരിണാമം, അതിന്റെ പരിമാണം, ആകൃതി, ഖനം, ഇങ്ങനെയാണ് വസ്തുക്കളെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാകുന്നത്. കാലദേശങ്ങളോട് കൂടി ചേരുന്നതെല്ലാം കൂടി ചേരുന്നതാണ് വസ്തുബോധം ഉണ്ടാകുന്നത്. അപ്പോൾ പരമാത്മാവിനെ കുറിച്ച് ബോധിപ്പിച്ചാലും നമുക്ക് ഈ വസ്തുബോധത്തിൽ തന്നെ ഉണ്ടാകത്തുള്ളൂ. ഈ വസ്തുക്കളിൽ ഉള്ളുണ്ട്, കുറവുണ്ട്, ഖനമുണ്ട്, നീളമുണ്ട്, വീതിയുണ്ട്, രൂപമുണ്ട്, വിശേഷാകൃതികളുണ്ട്. ഈശ്വര ഭാവനയിലും ഇതെല്ലാം നമ്മൾ അറിയാതെ വാസനയ്ക്കനുസരിച്ച് കടന്നു വരും. അപ്പൊ അങ്ങനെയല്ല ഈ ഈശ്വര സ്വരൂപത്തെ ബോധസ്വരൂപത്തെ മനസ്സിലാക്കേണ്ടത്. അവിടെ ഉള്ളും പുറവുമില്ല. അതുകൊണ്ട് പറയുന്ന എന്താണ്? ശരീരസ്യ ആധാരത്വം ആത്മനഹന്ന. ആത്മാവിന് ശരീരം ഒരാധാരമാണെന്ന് സങ്കല്പിച്ചു കളയരുത്. അങ്ങനെ സങ്കല്പിക്കരുത് എന്നർത്ഥം. ഒരു വസ്തുവിൽ മറ്റൊരു വസ്തു വ്യാപിച്ചിരിക്കുന്നത് പോലെ ഈ ശരീരത്തിൽ ആത്മാവ് വ്യാപിച്ചിരിക്കുന്നുവെന്ന് ധരിക്കരുത്. നമ്മൾ സാധാരണ പറയുന്ന ഞെള്ളിൽ എണ്ണ വ്യാപിച്ചിരിക്കുന്നത് പോലെ എന്ന് മറ്റും പറയാറുണ്ടല്ലോ. അപ്പൊ വസ്തുക്കളുടെ ആധാര അതേയഭാവം വ്യാപനശീലം അതുപോലെ വ്യാപിച്ചിരിക്കുന്ന ഒരു വസ്തുവാണ് ഈ ആത്മചൈതന്യം എന്നൊരിക്കലും ധരിക്കരുത്. അങ്ങനെ ഒരിക്കലും അത് വ്യാപിക്കത്തില്ല. എണ്ണിൽ എണ്ണ വ്യാപിച്ചിരിക്കുന്നത് പോലെ പരമാത്മാവ് ഏതെങ്കിലും ഒരു വസ്തുവിൽ വ്യാപിച്ചിരിക്കുന്നതല്ല. അതിന് വ്യാപിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അതിന് കാരണം പറയുന്നു, ആകാശവും അമൂർത്തത്വമാണ്. നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് ഒരു വസ്തു വ്യാപിക്കണമെങ്കിൽ അത് മൂർത്ത വസ്തുവായിരിക്കും. എന്നുവെച്ചാൽ അതിന് പ്രത്യേകമായ ആകാരം, പരിണാമം, ഘനം, ഭൗതിക സ്വഭാവങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. അപ്പൊ പരമാത്മാവിന് ഈ പറയുന്ന യാതൊരു തരത്തിലുള്ള ഭൗതിക സ്വഭാവമുള്ളതല്ല. ഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്ന വസ്തുക്കൾക്ക് ഭൗതിക സ്വഭാവങ്ങളുണ്ടാവും. കാലദേശങ്ങളും പോലും ഭൗതികമാണ്. അപ്പോൾ കാലദേശങ്ങൾക്കും അതീതനായിരിക്കുന്ന ഈ പരമാത്മാവ് അമൂർത്തമാണ്. അമൂർത്തമായിരിക്കുന്ന ഒന്നിന് അങ്ങനെ വ്യാപിക്കാൻ കഴിയത്തില്ല. നമ്മുടെ ശരീരത്തിൽ അതിന് ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വ്യാപിച്ചിരിക്കുന്ന ഒന്ന് അല്ല അത്. അപ്പൊ അതിനെ പരമാവധി നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. കാരണം മൂർത്തമായ വസ്തുക്കളെ നമുക്ക് പരിചയമുണ്ട്. അമൂർത്തമായ ഏത് വസ്തുവിനെ പരിചയമുണ്ട് നമുക്ക്? അമൂർത്തമായ ഒരേ ഒരു വസ്തുവിനെ നമുക്ക് പരിചയമുള്ളൂ. വാസ്തവത്തിൽ ഗുണം, നീളം, വീതി, പദാർത്ഥ ഗുണങ്ങൾ, ആകൃതി, മറ്റു രൂപരസഗന്ധ സ്പർശങ്ങൾ, ഇതൊന്നുമില്ലാത്ത ഒരേ ഒരു വസ്തു, അതിനെ നമുക്ക് പരിചയമുണ്ട്. അതാണ് നമ്മുടെ അറിവ്. അതാണ് ഈശ്വരന്റെ പ്രകടരൂപം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ അമൂർത്തം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആകാശത്തെ പോലെ അമൂർത്തം. അതിന് സമാനമായ ഒന്നാണ് ആകാശം. പക്ഷെ ആകാശത്തിന് ഒരു ഗുണമുണ്ട്. എന്താണ്? അതിനും വസ്തുക്കൾക്ക് ഇടം കൊടുക്കുക എന്ന് പറയുന്ന ഒരു വിശേഷത അതിനുണ്ട്. അത്തരം ഒരു വിശേഷത പോലും കൽപ്പിക്കാൻ വയ്യാത്ത ഒന്നാണ് ഇവിടെ പറയുന്ന ആത്മാവ്. അതുകൊണ്ടാണ് ആകാശവത്, ആകാശം എന്ന് തന്നെ പറയുന്നത്. ആകാശ തുല്യമാണ് അത്. പൂർണ്ണമായും അമൂർത്തമായ ഒരേ ഒരു വസ്തു, നമ്മുടെ പരിചയത്തിലുള്ള ഒരേ ഒരു വസ്തു അറിവ്. അപ്പോൾ അതിന് ഒരാധാരത്തിന്റെ ആവശ്യമില്ല. അതിന്റെ ശരീരം ഒരിക്കലും അതിന്റെ ആധാരമല്ല. ശരീരത്തിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവല്ല. പിന്നെ പരമാവധ്യാനെക്കുറിച്ച് സങ്കല്പിക്കാമെങ്കിൽ ഈ ശരീരത്തെയും നിലനിർത്തുന്ന ഒരു വസ്തു എന്ന് കൽപ്പിക്കാം. ശരീരത്തെയും താങ്ങി നിർത്തുന്ന അതാണ്. മറിച്ച് ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നല്ല. ശരീരം ഒരിക്കലും അതിന്റെ ആധാരമല്ല. ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്ന ഒന്നല്ല. വ്യാപിക്കണമെങ്കിൽ ഒരാധാരം വേണം. ഈ ചൈതന്യം ശരീരമാകുന്ന ആധാരത്തിൽ വ്യാപിച്ചിരിക്കുന്നു എന്ന് കരുതരുത്. അതാണ് നഹി ശരീരസ്യ ആധാരത്വം ആത്മനഹ ആകാശവത് അമൂർത്തത്വ ആദർശസ്ഥം മുഖമിരി യദ്വത്. ഇതുപോലെ വേണമെങ്കിൽ പറയാം നമുക്ക്, കണ്ണാടിയിൽ കാണുന്ന മുഖം അത് കണ്ണാടിയിൽ ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ടെന്ന് ഒരു ദൃഷ്ടാന്തമായി പറയാം. കണ്ണാടിയിൽ കാണുന്ന മുഖം കണ്ണാടിയിൽ ഇരിക്കുന്നു എന്ന് പറയും. അവിടെ കണ്ണാടിയും മുഖവും തമ്മിൽ എന്താ ബന്ധമുണ്ടെന്ന്? മുഖം വാസ്തവത്തിലിരിക്കുന്നത് ശരീരത്തിലാണ്. ആ ശരീരത്തിലിരിക്കുന്ന മുഖം കണ്ണാടിയിൽ ഇരിക്കുന്നു എന്ന് പറയുന്നത് പോലെയാകും ഈ ശരീരത്തിൽ ആത്മാവ് ഇരിക്കുന്നു എന്ന് പറയുന്നത്. അത്രേ ഈ ശരീരവും ആത്മാവും തമ്മിൽ ബന്ധമുള്ളൂ. ശരീരത്തിലാണ് മുഖം ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. കണ്ണാടിയിൽ ഇരിക്കുന്ന മുഖത്തിന് ആ കണ്ണാടിയുമായിട്ടുള്ള ബന്ധമാണ്. അതുപോലെ ഇരിക്കുന്നു എന്നർത്ഥം. നമ്മുടെ കണ്ണാടിയിൽ മുഖം വ്യാപിച്ചിരിക്കുകയാണ് അല്ല. കണ്ണാടി എന്ന് പറയുന്ന ഒരു ഉറച്ച പ്രതലത്തിൽ മുഖം എന്ന് പറയുന്ന രണ്ടാമതൊരു വസ്തു ഇരിക്കുകയാണ്, അതുമല്ല. എന്നാൽ കണ്ണാടിയിൽ മുഖം സ്ഥിതി ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുമുണ്ട്. അപ്പൊ ആ കണ്ണാടിയും മുഖവും തമ്മിലുള്ള ബന്ധം എന്താണ്? അതിന് ഇവിടെ പറയുന്നത് അനുവചനീയോ നിർവചിക്കാൻ ഒക്കത്തില്ല ഒരിക്കലും. എത്ര തടവുകൾ ഞാൻ അനുവദിച്ചാലും ശരി ഉത്തരം കണ്ടെത്തില്ല. കണ്ണാടിയും മുഖവും തമ്മിലുള്ള ബന്ധം നമുക്കെന്തെങ്കിലും വാക്കുകൾ കൊണ്ടാണ് പറയാൻ മതി, വിശദീകരണമല്ല, നിഴലാണ്, പ്രതിബിംബമാണ്. ഈ ഒരു വാക്കുകളും എന്താണ് അതിന്റെ നിർവചനമോ വിശദീകരണമോ ആണ്. ഒരിക്കലും നമുക്കതിന് യുക്തിയുക്തമായ ഒരു നിർണയത്തിലെത്താൻ കഴിയത്തില്ല. ചില വാക്കുകൾ പ്രയോഗിക്കുകയല്ലാതെ, അതുപോലെ ആകാശസ്ഥമായ ദർപ്പണസ്ഥമായ മുഖം പോലെ ശരീരസ്ഥമായ ആത്മാവ്, ആകാശസ്ഥമായ ആത്മാവ് എന്നെല്ലാം ഈ ആത്മാവിനെ പറയും എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് ഛായാവത്, ഈ ജീവൻ ഛായയെപ്പോലെ ഇരിക്കുന്നു എന്നെല്ലാം പറയും. ഇങ്ങനെ അത് വിശദീകരിക്കുന്നതിന്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, എന്താണോ അതിനെ ഭൗതികമായ ഏതെങ്കിലും ഭാവന കൊണ്ട് ഗ്രഹിക്കരുത്. മനസ്സിനെ ഭൗതികമായ ഒരു ഭാവനയിലൂടെ ആത്മാവിൽ ദൃഢപ്പെടുത്തരുത്. അതൊന്നും ഒരു ഭാവനകളും അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതല്ല. കാരണം ഒരിക്കലും അജ്ഞേയമാകാതെ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ അറിവിനെ മറ്റേതെങ്കിലും തരത്തിൽ ഭാവന ചെയ്ത് മറച്ചു കളയരുത്. നമ്മൾ ഏതെങ്കിലും ഭാവനകൾ കൊണ്ടുവരുമ്പോൾ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അറിവിന്റെ സ്വരൂപത്തെ മറച്ചു കളയുകയാണ് ചെയ്യുന്നത്. അറിവിനെ മറയ്ക്കുന്ന എന്താണ്? സങ്കല്പങ്ങൾ. ഈ സങ്കല്പങ്ങളാണ് ഭാവനകൾ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആത്മാവിനെ അറിയാൻ ശ്രമിക്കുന്നതാണ് ആത്മാവിന്റെ മറവ്. അതാണ് ഏത് നിമിഷമാണോ ഒരു ജീവൻ തന്നെ അറിയാൻ ബോധിക്കാൻ ശ്രമിക്കുന്നത്, ആ ശ്രമം സങ്കല്പാത്മകമായ ആ ശ്രമം, അത് ആത്മാവിനെ മറവായി നിൽക്കും. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഭാവനകളും കൽപ്പനകളും ആത്മാവിനെ സംബന്ധിച്ച് പൂർണ്ണമല്ല, പരിപൂർണമല്ല.